السلام عليكم ورحمة الله وبركاته. الحمد لله وكفى، والصلاة والسلام على محمد المصطفى وعلى آله وصحبه. رب اشرح تتم لساني يفقه قولي. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. حافظ ابن حجر العسقلاني رحمه الله أدهتني بلوغ المرام لوسانة كتاب الجامع برنو ബഅദു ആദാബിസ്സലാം, സലാമുമായി ബന്ധപ്പെട്ട ചില അദബുകൾ. നമ്മൾ കഴിഞ്ഞ ദർസുകളിൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു മുസ്ലിമിനെ കണ്ടുമുട്ടുമ്പോൾ അവിടെ സ്വീകരിക്കേണ്ട ഒരു ബാധ്യതയാണ് സലാം പറയൽ എന്ന് പറഞ്ഞിരുന്നു. ഇവിടെ ഈ ഹദീസിൽ സലാമുമായി ബന്ധപ്പെട്ട് നാം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തരുന്നത്. നമുക്ക് ഹദീസ് വായിക്കാം. عن ابي هريره رضي الله عنه قال قال رسول الله صلى الله عليه واله وصحبه وسلم ليسلم الصغير على الكبير والمار على القاعد والقليل على الكثير. متفق عليه. وفي روايه لمسلم والراكب على الماشي. في حديث النبي صلى الله عليه وسلم സലാമുമായി ബന്ധപ്പെട്ട് നാം ശ്രദ്ധിക്കേണ്ട ചില അദബുകളാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. ഈ ഹദീസ് ഉദ്ധരിക്കുന്ന സ്വഹാബി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആണ് അദ്ദേഹത്തിന്റെ തർജ്ജമ. അദ്ദേഹത്തെക്കുറിച്ച് പലതവണ നമ്മൾ ഈ മജ്‌ലിസിൽ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പേര് അബ്ദുറഹ്മാൻ ഇബ്നു സഖർ അദ്ദൗസി എന്നാണ്. അബ്ദുറഹ്മാൻ ഇബ്നു സഖർ അദ്ദൗസി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അബൂ ഹുറൈറ എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെട്ടത്. അബൂ ഹുറൈറ എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെട്ടത്. ഇസ്ലാമിക ചരിത്രത്തിൽ ഏറ്റവും അധികം ഹദീസുകൾ ഉദ്ധരിച്ച സഹാബി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പരാമർശിച്ചപ്പോൾ നമ്മൾ പറയാത്തൊരു കാര്യം, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ മഹത്വങ്ങളിൽപ്പെട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് വേണ്ടി ഒരു തവണ ഇങ്ങനെ പ്രാർത്ഥിച്ചു, അള്ളാഹുവെ അബൂ ഹുറൈറക്ക് നീ മറവി നൽകരുത് എന്ന് പ്രാർത്ഥിച്ചു. പഠിക്കുന്ന കാര്യങ്ങൾ മറക്കാതിരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന് വേണ്ടി പ്രാർത്ഥിച്ചു. അബൂ ഹുറൈറ പറയുന്നു, പ്രവാചകന്റെ ആ പ്രാർത്ഥനയ്ക്ക് ശേഷം ഞാൻ ഒന്നും മറന്നു പോകാറില്ല. ദീനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ ഇൽമുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എനിക്ക് മറവി സംഭവിക്കാറില്ലായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലിയുസല്ലിം അസ്സഗീറു അലൽ കബീർ, ചെറിയ ആളുകൾ വലിയ ആളുകൾക്ക് സലാം പറഞ്ഞു കൊള്ളട്ടെ, ചെറിയ ആളുകൾ വലിയ ആളുകൾക്ക് സലാം പറഞ്ഞുകൊള്ളട്ടെ. അതായത് ചെറിയ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരാണ് വലിയവരോട് സലാം പറയേണ്ടത്. ചെറിയ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരാണ് വലിയവരോട് സലാം പറയേണ്ടത്. ഉദാഹരണത്തിന്, ഒരു സ്ഥലത്ത് നല്ല ഒരു പ്രായമുള്ള ഒരു വ്യക്തി നിൽക്കുകയാണ്. ഒരു ഉദാഹരണം പറയാം, ഒരു 40 വയസ്സുള്ള ഒരു വ്യക്തി നിൽക്കുകയാണ്. അവിടെയൊക്കെ ഒരു 20 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ അല്ലെങ്കിൽ ഒരു കുട്ടി കയറി വന്നാൽ അവിടെ ആ കുട്ടിയാണ് അദ്ദേഹത്തോട് സലാം പറയേണ്ടത്. അവിടെ ആ കുട്ടിയാണ് അദ്ദേഹത്തോട് സലാം പറയേണ്ടത്. എന്തുകൊണ്ടാണ്? ശരീഅത്തിന്റെ പൊതുവെയുള്ള കാഴ്ചപ്പാടുകളിൽ പെട്ടതാണ് ചെറിയവർ വലിയവരെ ബഹുമാനിക്കണം, ചെറിയവർ വലിയ ആളുകളെ ബഹുമാനിക്കണം. അപ്പോൾ വലിയ ആളുകളെ കാണുമ്പോൾ അവരോടൊരു ബഹുമാന സൂചകമായി അവർക്ക് വേണ്ടി ഒരു പ്രാർത്ഥന എന്ന രൂപത്തിൽ അങ്ങോട്ടേക്ക് സലാം പറയുക എന്നുള്ളതാണ് ശരീഅത്ത് പ്രോത്സാഹിപ്പിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ചെറിയ ആളുകൾ വലിയ ആളുകൾക്ക് സലാം പറഞ്ഞുകൊള്ളട്ടെ. കാരണം വലിയവർ എപ്പോഴും ബഹുമാനിക്കപ്പെടേണ്ടവരാണ്. ഇനി ചെറിയ കുട്ടികൾ, നന്ന ചെറുതാവട്ടെ, ഒരു 10 വയസ്സുള്ള കുട്ടി, പ്രായം പൂർത്തിയാകുന്നതിന് മുമ്പുള്ള കുട്ടിയാണെങ്കിൽ പോലും ആ കുട്ടിയാണ് വലിയവരോട് സലാം പറഞ്ഞു തുടങ്ങേണ്ടത്. ആ കുട്ടിയാണ് വലിയവരോട് സലാം പറഞ്ഞു തുടങ്ങേണ്ടത്. ചെറിയ കുട്ടി സലാം പറഞ്ഞാലും വലിയവരെ സംബന്ധിച്ചിടത്തോളം മറ്റിതര സാഹചര്യങ്ങളെ സലാം മടക്കുക എന്നുള്ളതും വാജിബാണ്. സലാം മടക്കുക എന്നുള്ളതും വാജിബാണ്. അല്ലാഹു പറഞ്ഞു, വഇദാ ഹയ്യീതും ബിതഹയ്യ ഫഹയ്യു ബിഅഹ്സന മിൻഹാ ഔ റുദ്ദൂഹ. നിങ്ങളോട് സലാം പറയപ്പെട്ടാൽ ഒന്നുകിൽ പറഞ്ഞത് നിങ്ങൾ തിരിച്ചു പറയുക, അല്ലെങ്കിൽ അതിൽ അധികരിപ്പിച്ചുകൊണ്ട് നിങ്ങൾ തിരിച്ചു പറയുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൻ നിസാഇലൂടെ നമ്മോട് കൽപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ചെറിയ കുട്ടികൾ, അവർക്ക് സലാം പറയാൻ നമ്മൾ പഠിപ്പിക്കുക. അവർ നമ്മോട് സലാം പറഞ്ഞാൽ അതിനേക്കാളും നല്ല രൂപത്തിൽ മടക്കാൻ നാം പരിശ്രമിക്കുക. ഇനി വലിയ ആളുകൾ ചെറിയ ആളുകൾക്ക് സലാം പറയാൻ പറ്റുമോ? അതും പറ്റും, അതിൽ പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഏറ്റവും നല്ലത് ചെറിയ കുട്ടികൾ അല്ലെങ്കിൽ അതിന്റെ ശരിയായ ഒരു രീതി, അതിൽ ബാധ്യത എന്ന് വെച്ച് നോക്കുമ്പോൾ ചെറിയ കുട്ടികൾ വലിയ ആളുകളോടാണ് പറയേണ്ടത്. ഇനി ഒരു വലിയ വ്യക്തി, നല്ല പ്രായമുള്ള ഒരു വ്യക്തി, അദ്ദേഹത്തിന് നല്ല വിനയം അതുപോലെ തന്നെ നല്ല സ്വഭാവമൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ്, അങ്ങനെയാണെങ്കിൽ അദ്ദേഹം പോയിട്ട് ചെറിയ കുട്ടികളോട് സലാം പറയുന്നതിൽ തെറ്റില്ല. അത് ആ വ്യക്തിയുടെ വിനയത്തിന്റെ അടയാളമാണ്. വലിയ ആളുകൾ ചെറിയ ആളുകൾക്ക് സലാം പറയുക എന്നുള്ളത് വിനയത്തിന്റെ അടയാളമാണ്. അനസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം നടന്നു പോകുമ്പോൾ ചെറിയ കുട്ടികളെ കണ്ടാൽ അദ്ദേഹം സലാം പറയാറുണ്ടായിരുന്നു. അനസ് റളിയല്ലാഹു അൻഹു നടന്നു പോകുമ്പോൾ ചെറിയ കുട്ടികളെ കണ്ടാൽ അദ്ദേഹം സലാം പറയാറുണ്ടായിരുന്നു. എന്നിട്ട് അനസ് റളിയല്ലാഹു അൻഹു പറയാറുണ്ട്, كان النبي صلى الله عليه وسلم يفعله നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഇപ്രകാരം ചെറിയ കുട്ടികൾക്ക് സലാം പറയാറുണ്ടായിരുന്നു എന്ന് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം ചെറിയ കുട്ടികൾക്ക് സലാം പറയാറുണ്ടായിരുന്നു എന്ന് അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. അപ്പൊ നമ്മളിവിടെ പറഞ്ഞതിന്റെ ആകെ ചുരുക്കം എന്താണ്? പൊതുവെയുള്ള സാഹചര്യങ്ങളിൽ ചെറിയ കുട്ടികൾ വലിയവരോടാണ് സലാം പറയേണ്ടത്. കാരണം വലിയവർ ബഹുമാനം അർഹിക്കുന്നവരാണ്, അവർക്ക് ശരിയാക്കിന് വിലയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലിയവരെ ബഹുമാനിക്കാത്തവർ നമ്മളിൽ പെട്ടവരല്ല. ഇതൊക്കെ വലിയവർക്കുള്ള മഹത്വമാണ് മനസ്സിലാക്കി തരുന്നത്. അപ്പോൾ വലിയവരോട് ചെറിയവർ സലാം പറയുക. ഇനി ഒരു വലിയ വ്യക്തി ചെറിയ കുട്ടിക്ക് സലാം പറയുകയാണെങ്കിൽ അതും നല്ല കാര്യമാണ്, അതും നല്ല കാര്യമാണ്. അത് ആ വ്യക്തിയുടെ വിനയത്തിനെയും ആ വ്യക്തിയുടെ സൽ സ്വഭാവത്തെയുമാണ് മനസ്സിലാക്കി തരുന്നത്. അതുപോലെ തന്നെ ഈ ഹദീസ് വിശദീകരിക്കുമ്പോൾ ഇമാം ഇബ്നു ബത്താൽ റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ ഷർഹിൽ സൂചിപ്പിക്കുന്നു, ചെറിയ കുട്ടികളോട് നമ്മൾ അങ്ങോട്ട് സലാം പറഞ്ഞ് പരിശീലിപ്പിക്കുമ്പോൾ അത് സുന്നത്തുകൾ, പ്രവാചകന്റെ ചര്യകൾ അവരുടെ ജീവിതത്തിൽ പരിശീലിപ്പിക്കാൻ നല്ലൊരു സാഹചര്യമാണ്. നമ്മളിങ്ങനെ ചെറിയ കുട്ടികളെ കാണുമ്പോൾ അവരോട് സലാം പറയുക, സ്വാഭാവികമായിട്ടും അപ്പൊ നമ്മൾ കാണുമ്പോൾ ഫസ്റ്റ് സലാമാണല്ലേ പറയേണ്ടത്, അതല്ലാതെ മറ്റു തര സംസാരങ്ങളല്ല എന്നൊരു ചിന്ത അവരുടെ മനസ്സിൽ വരും. ശരിയാക്കി പഠിപ്പിക്കുന്ന മര്യാദകൾ അവരുടെ ജീവിതത്തിൽ പാലിക്കാനുള്ള ഒരു ത്വര അവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ചെറുപ്രായത്തിൽ തന്നെ അവർക്ക് ഇസ്ലാമിന്റെ മര്യാദകൾ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കാണ് അവരെ വളർത്തുന്നതെങ്കിൽ അവർക്ക് പ്രായപൂർത്തി എത്തുമ്പോഴേക്ക് ഇസ്ലാമിന്റെ ചിട്ടങ്ങൾ, ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് അവർക്ക് പ്രായപൂർത്തിയാകുമ്പോഴേക്ക് പാകപ്പെടാൻ സാധിക്കുമെന്ന് ഇമാം ഇബ്നു ബത്താൽ റഹിമഹുല്ലാ പറഞ്ഞു. അതുകൊണ്ട് അടിസ്ഥാനപരമായി ചെറിയവർ വലിയവർക്കാണ് സലാം പറയേണ്ടത്. നേരെ മറിച്ച് വലിയവർ ചെറിയ ആളുകൾക്ക് സലാം പറയുന്നുണ്ടെങ്കിൽ അതും നല്ല കാര്യം തന്നെയാണ്. അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വൽ മാറു അലൽ ഖാഇദ് നടക്കുന്ന വ്യക്തി ഇരിക്കുന്ന വ്യക്തിക്ക് സലാം പറയുക. ഉദാഹരണത്തിന് നമ്മൾ കയറി വന്നു മസ്ജിദിലേക്ക്, ഒരു വ്യക്തി ഇരിക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ ആ കയറി വന്ന വ്യക്തിയാണ് സലാം ആരംഭിക്കേണ്ടത്. ആ കയറി വന്നിരിക്കുന്ന വ്യക്തിയാണ് സലാം ആരംഭിക്കേണ്ടത്. അതല്ലാതെ ഒരാൾ മസ്ജിദിലേക്ക് കയറി വരുമ്പോൾ തന്നെ മസ്ജിദിലുള്ള ആൾ അങ്ങോട്ട് സലാമു അലൈക്കും റഹ്മത്തുള്ളാ എന്ന് പറയേണ്ട ആവശ്യമില്ല. മറിച്ച് ആ കയറി വരുന്ന വ്യക്തിയാണ് സലാം ആരംഭിക്കേണ്ടത്. ഇവിടെയൊക്കെ ഉലമാക്കൾ പറയുന്ന ചില കാരണങ്ങളൊക്കെ കാണാം. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾ നിന്നിട്ടാണ്, മറ്റയാൾ ഇരുന്നിട്ടാണ്, അങ്ങനെയാണെങ്കിൽ ആ നിന്ന വ്യക്തി അദ്ദേഹം ഞാൻ എന്തോ ആണ്, അദ്ദേഹത്തിനൊരു കിബറിന്റെ ചിന്താഗതി തോന്നരുത്. അതുകൊണ്ട് അദ്ദേഹം അങ്ങോട്ടേക്ക് വിനയത്തിന്റെ അടയാളമായി സലാം ആരംഭിക്കുക എന്നൊക്കെ ഉലമാക്കൾ അതിന്റെ ഹിക്മത്തിൽ വിശദീകരിക്കുന്നതായി കാണാം. എന്നിരുന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നടക്കുന്ന വ്യക്തികൾ ഇരിക്കുന്ന വ്യക്തികൾക്ക് സലാം പറയുക. അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വൽ ഖലീലു അലൽ കഥീർ കുറച്ചാളുകൾ കൂടുതൽ ആളുകൾക്ക് സലാം പറയുക. ഉദാഹരണത്തിന് ഒരു അഞ്ചാൾ ആളുകൾ മസ്ജിദിലേക്ക് കയറി വരികയാണ്, മസ്ജിദിൽ ധാരാളം ആളുകളുണ്ട്, അങ്ങനെയാണെങ്കിൽ അവരാണ് സലാം ആരംഭിക്കേണ്ടത്. ആ കയറി വരുന്നവരാണ് സലാം ആരംഭിക്കേണ്ടത്. അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ നമ്മളെല്ലാവരും കുടുംബമായിട്ട് ഇരിക്കുകയാണ്, രണ്ട് മൂന്ന് ആളുകൾ കയറി വന്നു, അങ്ങനെയാണെങ്കിൽ ആ വരുന്ന ആളുകളാണ് സലാം ആരംഭിക്കേണ്ടത്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ചില രീതികളിൽ കാണാം, വറാഖിബു അലൽ മാശി, വാഹനത്തിൽ യാത്ര ചെയ്യുന്ന വ്യക്തി നടന്നു പോകുന്ന വ്യക്തികൾക്ക് സലാം പറയണം. നമ്മൾ വാഹനം എടുത്ത് റോഡിലൂടെ പോകുമ്പോൾ ഒരു വ്യക്തി റോഡരികിൽ നടന്നു പോകുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ വാഹനത്തിൽ യാത്ര ചെയ്യുന്ന വ്യക്തിയാണ് അങ്ങോട്ടേക്ക് സലാം ആരംഭിക്കേണ്ടത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഈ ഹദീസിൽ നമുക്ക് കാണാം. അതുകൊണ്ട് ഈ സലാമിന്റെ ആദാബുകൾ നമ്മൾ ജീവിതത്തിൽ പാലിക്കാൻ വേണ്ടി പരിശ്രമിക്കുക. ഈ ഒരു സുന്നത്ത് അനുസരിച്ച് തന്നെ സലാം പറയാൻ വേണ്ടി പരിശ്രമിക്കുക. ഇനി ഒരു വ്യക്തി ഉദാഹരണത്തിന് നമ്മൾ റോഡിലൂടെ നടന്നു പോകുന്നു, മറ്റൊരാൾ വാഹനത്തിൽ വന്നു, ആ വാഹനത്തിൽ വന്ന വ്യക്തിയാണ് യഥാർത്ഥത്തിൽ അവിടെ സലാം കൊണ്ട് ആരംഭിക്കേണ്ടത്, പക്ഷെ അദ്ദേഹം സലാം പറഞ്ഞില്ല, അദ്ദേഹം നേരെ വന്ന് സംസാരിക്കാൻ തുടങ്ങിയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് സലാം പറയാം, അല്ലെങ്കിൽ അദ്ദേഹത്തോട് ആ ഒരു സുന്നത്ത് പഠിപ്പിച്ചു കൊടുക്കാം. വാഹനത്തിൽ വരുന്ന വ്യക്തിയാണ് ആദ്യം സലാം പറയേണ്ടത് എന്നൊരു സുന്നത്ത് പഠിപ്പിച്ചു കൊടുക്കാം. ഇതൊന്നും ആരും നിസ്സാരമായി കാണരുത്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് പോലെ ലാ തഹ്ഖറന്ന മിനൽ മഅറൂഫി ശൈആ, നന്മകളിൽ നിന്ന് ഒന്നിനെയും നിങ്ങൾ നിസ്സാരമായി കാണാൻ പാടില്ല. ഒരു പക്ഷേ ഈ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കുന്നതായിരിക്കാം അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് നമ്മളിൽ നിന്ന് ഇഷ്ടപ്പെടുന്നത്. ഏതൊരു അമൽ കൊണ്ടാണ് നമ്മൾ സ്വർഗത്തിൽ പ്രവേശിച്ചാൽ നമുക്കറിയില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പഴയ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ആദ്യ കാലഘട്ടത്തിൽ ജീവിച്ച സ്ത്രീകളിൽ ഒരു സ്ത്രീ ഒരു പൂജയുടെ വിഷയത്തിൽ നരകത്തിൽ പോയി. അതുകൊണ്ട് അള്ളാഹു ഏത് വിഷയത്തിലാണ് നമ്മോട് കോപം കാണിക്കുന്നത്, ഏത് വിഷയത്തിലാണ് റബ്ബിന് നമ്മോട് ഇഷ്ടമുണ്ടാകുന്നത് നമുക്കറിയില്ല. അതുകൊണ്ട് നന്മകൾ ഒന്നിനെയും നിസ്സാരമായി കാണാതിരിക്കുക. എപ്പോഴും സലാം പറയുന്നതിൽ കൂടുതൽ താല്പര്യം കാണിക്കുക. ഇമാം ഇബ്നുൽ അറബി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ ആരിമത്തുൽ അഹ്വദിയിൽ പറഞ്ഞു, ഫഇന്നൽ ഹിർസ അലൽ ബദ്ഇ ബിസ്സലാമി ദലീലുൽ ഇഹ്തിമാമി ബിആദാബി ശരീഅ. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം സലാമിൽ ആ വ്യക്തി കാണിക്കുന്ന താല്പര്യം എന്നുള്ളത് ശരീഅത്തിന്റെ അധ്യാപനങ്ങൾ പാലിക്കാൻ അദ്ദേഹം അത്രയും അധികം പാകപ്പെട്ടിരിക്കുന്നതിന് തെളിവാണ്. ശരീഅത്തിന്റെ അധ്യാപനങ്ങൾ പാലിക്കാൻ അദ്ദേഹം അത്രയും അധികം ഇഷ്ടപ്പെടുന്നു എന്നതിന്റെ ഒരു തെളിവാണ് എന്ന് ഇമാം ഇബ്നുൽ അറബി റഹിമഹുല്ലാ പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് സലാം പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഈ ആദാബുകൾ നമ്മുടെ ജീവിതത്തിൽ പാലിക്കുക. സലാം പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഈ ആദാബുകൾ നമ്മുടെ ജീവിതത്തിൽ പാലിക്കാൻ നാം തയ്യാറാവുക. അടുത്ത രണ്ട് ഹദീസും സലാമുമായി ബന്ധപ്പെട്ടത് തന്നെയാണ്, പക്ഷേ അത് ദീർഘിപ്പിക്കുന്നില്ല. ഇൻഷാഅള്ളാ മറ്റൊരു സദസ്സിൽ അല്ലെങ്കിൽ നാളെയോ മറ്റന്നാളെയോ നമുക്കത് വായിക്കാം. ഇനി ഇവിടെ സൂചിപ്പിക്കാനുള്ള ഒരു കാര്യം ബറക്കല്ലാഹു ഫീക്കും, രണ്ട് വിഷയങ്ങൾ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്തേത്, പലതവണ ഞാനിവിടെ പറഞ്ഞതുപോലെ ഇത് വെള്ളിയാഴ്ച ദിവസമാണ്. വെള്ളിയാഴ്ച ദിവസത്തെ സംബന്ധിച്ചിടത്തോളം ശരീഅത്ത് വളരെയധികം പ്രത്യേകതകൾ നൽകിയിരിക്കുന്ന ദിവസമാണ്. ഈ ദിവസത്തിൽ പ്രധാനമായും നാല് പ്രധാന സൽക്കർമ്മങ്ങളാണുള്ളത്. ഈ ദിവസത്തിൽ നാം ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട നാല് സൽക്കർമ്മങ്ങളാണ്. അതിലൊന്നാമത്തേത് ജുമുഅ നിസ്കാരമാണ്. അതുകൊണ്ട് ആ ഒരു കാര്യം, ജുമുഅ നിസ്കാരത്തിന്റെ വിഷയത്തിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധ പുലർത്തുക. വെള്ളിയാഴ്ച ദിവസം വന്നു, അതിലൊരു ജുമുഅയുണ്ട്, അത് നമ്മൾ നിസ്കരിക്കുന്നു എന്നൊരു ഭാവത്തിലല്ലാതെ ആ ജുമുഅയ്ക്ക് വേണ്ടി തയ്യാറാവുക, ഏറ്റവും നല്ല വസ്ത്രം ധരിക്കുക. ചില ആളുകളൊക്കെ ജുമുഅയ്ക്ക് വരുമ്പോൾ സാധാരണഗതിയിൽ പഴയ വസ്ത്രം ധരിക്കും, എവിടെയെങ്കിലും കല്യാണത്തിന് പോകുമ്പോൾ നല്ല വസ്ത്രം ധരിക്കും. അങ്ങനെ അവർ ജുമുഅയ്ക്ക് മസാജിദുകളിലേക്ക് വരുമ്പോൾ ഏറ്റവും നല്ല വസ്ത്രങ്ങൾ ധരിക്കാൻ നമ്മൾ പരിശ്രമിക്കുക. ജുമുഅയുമായി ബന്ധപ്പെട്ട ആദാബുകൾ നമ്മുടെ ജീവിതത്തിൽ നാം പാലിക്കുക. അതുപോലെ തന്നെ ജുമുഅയുമായി ബന്ധപ്പെട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം, അല്ലാഹു സുബ്ഹാനഹു വതആല കച്ചവടമാണെങ്കിൽ പോലും ആ കച്ചവടം ഒഴിവാക്കിക്കൊണ്ട് നമ്മോട് വരാൻ പറഞ്ഞിരിക്കുന്ന നിസ്കാരമാണ് ജുമുഅ നിസ്കാരം എന്നുള്ളത്. അതുകൊണ്ട് അതിന്റെ ശരീഅത്ത് നൽകിയിരിക്കുന്ന പ്രാധാന്യം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പാലിക്കുക. അതുപോലെ തന്നെ ജുമുഅ നിസ്കാരവുമായി ബന്ധപ്പെട്ട് ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള പറഞ്ഞു, ശരീഅത്തിനെ സംബന്ധിച്ചിടത്തോളം അറഫയിൽ മുസ്ലിമീങ്ങൾ ഹജ്ജിന് ഒരുമിച്ച് കൂട്ടുന്ന ആ ഒരു ഒരുമിച്ച് കൂടലിന് ശേഷം ശരീഅത്തിനുള്ള ഏറ്റവും വലിയ ഒരുമിച്ച് കൂടൽ എപ്പോഴാണ്? ജുമുഅ ദിവസത്തിലാണ്. അറഫയിൽ ജനങ്ങൾ വർഷത്തിൽ ഒരു ദിവസം കൂടാറുണ്ട്. അത് കഴിഞ്ഞാൽ ഏറ്റവും മഹത്വമുള്ള ഒരുമിച്ച് കൂടൽ ജുമുഅ ദിവസമുള്ള ഒരുമിച്ച് കൂടലാണ്. അതുകൊണ്ട് അതൊരു സാധാരണ ഒരുമിച്ച് കൂടലായി നാം കണക്കാക്കാൻ പാടില്ല. രണ്ടാമത്തെ കാര്യം, ജുമുഅ ദിവസം നാം ശ്രദ്ധിക്കേണ്ടത് ഈ ദിവസത്തിൽ ദുആ അധികരിപ്പിക്കുക. ഈ ദിവസത്തിൽ ദുആ അധികരിപ്പിക്കുക. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിശ്ചയമായും ജുമുഅ ദിവസത്തിൽ ഒരു സമയമുണ്ട്. ആരെങ്കിലും ആ സമയം അള്ളാഹുവിനോട് വല്ല കാര്യം ആവശ്യപ്പെട്ടാൽ അവൻ അള്ളാഹു സുബ്ഹാനഹു വതആല ഉത്തരം നൽകുന്നതാണ്. അതുകൊണ്ട് ജുമുഅ ദിവസത്തിൽ ദുആ അധികരിപ്പിക്കുക. ദുആ ചെയ്യണമെന്ന് പറയുമ്പോൾ അതിനൊരു സ്ഥലത്ത് ഇരുന്നു കൊണ്ട് ഇരു കൈകളും ഉയർത്തി തന്നെ ദുആ ചെയ്യണമെന്നില്ല, അതാണ് ഏറ്റവും നല്ലത്. അതല്ലാത്ത സാഹചര്യങ്ങളാണെങ്കിൽ പോലും നമ്മൾ വാഹനത്തിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ നടന്നു പോകുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോൾ നമുക്ക് അള്ളാഹുവിനോട് ദുആ ചെയ്യണം, അള്ളാഹുവേ എനിക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്തു തരണം, എനിക്ക് സ്വർഗം തരണം, എനിക്ക് ജന്നത്തുൽ ഫിർദൗസ് നൽകണം, അള്ളാഹുവേ എനിക്ക് മദീനയിൽ മരണപ്പെടാനുള്ള ഭാഗ്യം നൽകണം. ഇങ്ങനെ നമുക്ക് ഏത് കാര്യം നമുക്ക് ദുആ ചെയ്യാം, നമ്മുടെ മാതാപിതാക്കൾക്ക് മഗ്ഫിറത്ത് നൽകണം, ഇങ്ങനെ നമുക്ക് ഏത് കാര്യം ദുആ ചെയ്യണം, അതിന് പ്രത്യേക ഒരു സമയം വേണമെന്നില്ല. അതുകൊണ്ട് വെള്ളിയാഴ്ച ദിവസമുള്ള ദുആ നാം അധികരിപ്പിക്കുക. മൂന്നാമത്തെ കാര്യം, സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യുക. വെള്ളിയാഴ്ച ദിവസത്തിൽ സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യുക. അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു പറഞ്ഞു, സൂറത്തുൽ കഹ്ഫ് വെള്ളിയാഴ്ച ദിവസം പാരായണം ചെയ്യുന്നവർക്ക് അടുത്ത വെള്ളിയാഴ്ച വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രകാശം നൽകുന്നതാണ്. അടുത്ത വെള്ളിയാഴ്ച വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രകാശം നൽകുന്നതാണ്. ബഹുമാനായ അധ്യാപകൻ ഷെയ്ഖ് സാലിഹ് അൽ ഉസൈമി ഹഫിളഹുള്ള പറഞ്ഞു, വെള്ളിയാഴ്ച ദിവസത്തിൽ സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യൽ പുണ്യമാണെന്ന കാര്യത്തിൽ ഫുഖഹാക്കൾക്കിടയിൽ, പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ല. ഈ ദിവസം ശ്രദ്ധിക്കേണ്ട അവസാന കാര്യം, നാലാമത്തെ കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ പ്രത്യേകമായും സ്വലാത്തുകൾ അധികരിപ്പിക്കുക. മറ്റു ചില ദിവസങ്ങളിലും സ്വലാത്ത് ചെല്ലണം, പക്ഷേ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ സ്വലാത്തുകൾ കൂടുതൽ അധികരിപ്പിക്കാൻ നാം പരിശ്രമിക്കുക. ഔസ് ഇബ്നു ഔസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ വെള്ളിയാഴ്ച ദിവസത്തിൽ സ്വലാത്തുകൾ അധികരിപ്പിക്കുക. ഷംസുൽ ഹഖ് അൽ അദീം അബാദി, ഇന്ത്യയിൽ ജീവിച്ച മഹാനായ പണ്ഡിതൻ, അദ്ദേഹം പറയുന്നു, വെള്ളിയാഴ്ച എന്നുള്ളത് ദിവസങ്ങളുടെ നേതാവാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൃഷ്ടികളുടെ നേതാവുമാണ്. അതുകൊണ്ട് ആ ദിവസത്തെ സ്വലാത്തിന്റെ പ്രത്യേകതയുണ്ട്. ദിവസങ്ങളുടെ നേതാവിന്റെ ദിവസത്തിൽ, ദിവസങ്ങളുടെ നേതാവായ ആ ദിനത്തിൽ സൃഷ്ടികളുടെ നേതാവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി സ്വലാത്ത് ചെല്ലുന്നതിൽ പ്രത്യേകതയുണ്ട് എന്ന് ഷംസുൽ ഹഖ് അൽ അദീം അബാദി റഹിമഹുല്ലാ പറയുന്നതായി അദ്ദേഹത്തിന്റെ ഔനുൽ മഅബൂദിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് വെള്ളിയാഴ്ചയുമായി ബന്ധപ്പെട്ട ഈ ആദാബുകൾ നാം ശ്രദ്ധിക്കുക, ശരീഅത്തിന്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിക്കാൻ എന്നും നമ്മൾ തയ്യാറാവുക. ഇവിടെ സൂറത്തുൽ ഇൻസാനിൽ നമ്മൾ കേട്ടതുപോലെ ഇന്നത്തെ ജനങ്ങളുടെ അവസ്ഥ എന്ന് പറയുന്നത്, ഇന്ന ഹാഉലാഇ യുഹിബ്ബൂന അലാജില വയദറൂന വറാഅഹും യൗമൻ സഖീല, അവരൊക്കെ ഭൗതികമായ, ഞാനും നിങ്ങളും ഭൗതികമായ ഒരു ജീവിതവുമായി നമുക്ക് വളരെയധികം ഇഷ്ടമാണ്. ഈ ഒരു ജീവിതത്തെ ഇഷ്ടപ്പെടുന്നു, ഈ ഒരു ജീവിതത്തിൽ കൂടുതൽ താല്പര്യം കാണിക്കുന്നു. നമ്മളെ കാത്തിരിക്കുന്നത് വളരെ കഠിനമായ ഒരു ദിവസമാണെന്ന കാര്യം നാം മറന്നുപോകുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, നന്മകളിൽ നമ്മൾ മുന്നേറുക. എത്രത്തോളം നന്മകൾ നമുക്ക് ചെയ്യാൻ സാധിക്കുമോ അത്രത്തോളം നന്മകൾ നമ്മൾ ചെയ്യുക. ആരോടും വാശിയില്ലാതെ, ആരോടും വെറുപ്പില്ലാതെ നമ്മൾ ജീവിക്കുക. ഒരാളോടും അന്യായമായി നമ്മളൊന്നും പ്രവർത്തിക്കാൻ പാടില്ല. ഏറ്റവും നല്ല സ്വഭാവത്തിന് ഉടമകളായി ജീവിക്കാൻ നമ്മൾ തയ്യാറാവുക. ഒരു പക്ഷേ ഇന്ന്, അല്ലെങ്കിൽ കുറച്ച് സമയം കഴിഞ്ഞ്, അല്ലെങ്കിൽ നാളെ, അല്ലെങ്കിൽ മറ്റന്നാൾ നാമും മരണപ്പെടും. അതുകൊണ്ട് ആ ഒരു ബോധത്തോടുകൂടി നമ്മൾ ജീവിക്കുക. സൂറത്തുൽ സജ്ദയും സൂറത്തുൽ ഇൻസാനും വെള്ളിയാഴ്ചകളിൽ പാരായണം ചെയ്യുമ്പോൾ അതിന്റെ ആശയവും കൂടി നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പരിശ്രമിക്കുക. ഇൻഷാല്ലാഹ് അല്ലാഹു തൗഫീഖ് നൽകുകയാണെങ്കിൽ ഈ ഒരു മസ്ജിദിൽ വെച്ച് തന്നെ ഇൻഷാല്ലാഹ് അതിന്റെ വിശദീകരണം നമുക്ക് ഒരിക്കൽ വായിക്കാം. അതുകൊണ്ട് ഈ സൂറത്തിലെ ആശയങ്ങൾ നമ്മൾ ഉൾക്കൊള്ളുക, മരണത്തെക്കുറിച്ചുള്ള ചിന്തകൾ നമ്മൾ അധികരിപ്പിക്കുക. എല്ലാ ദിവസവും നമ്മൾ കേൾക്കുകയാണ്, ഇന്നാൾ മരിച്ചു. ഇന്നലെ രാത്രി ഒരു വാർത്ത കേട്ടു, ഒരു സഹോദരൻ തൃശ്ശൂർ വെച്ച് ചെറുപ്രായം, അത്ര വലിയ പ്രായമൊന്നുമില്ല, അദ്ദേഹം മരണപ്പെട്ടു. ഏതാനും മാസങ്ങളായി അദ്ദേഹത്തിന് രോഗമാണ്. നമ്മൾ സംസാരിക്കുമ്പോൾ എന്താ പറയാ, രോഗം കാരണം മരണപ്പെട്ടത്. അതൊരു കാരണം മാത്രമാണ്. നമ്മൾ മരണപ്പെട്ടാൽ ആളുകൾ പറയും, അന്ന് നെഞ്ഞുവേദനയായിരുന്നു, അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു, എന്തെങ്കിലും ഒരു കാരണം പറയും. ഇനി ഒന്നുമില്ലെങ്കിൽ പറയും, അദ്ദേഹത്തിന് പ്രായമായിട്ടുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് മുമ്പ് ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഇത് ജനങ്ങൾ ചില കാരണങ്ങൾ പറയുന്നതാ. എന്തിരുന്നാലും നമ്മൾ മരിക്കും. അതൊരു പക്ഷെ ഇന്നായിരിക്കാം, അല്ലെങ്കിൽ നാളെ ആയിരിക്കാം, മറ്റന്നാളെ ആയിരിക്കാം. അതുകൊണ്ട് അള്ളാഹുവിനെ കുറിച്ച് നല്ല ബോധത്തോടുകൂടി നമ്മൾ ജീവിക്കുക, അള്ളാഹുവിനെ കുറിച്ച് നല്ല ധാരണകൾ മനസ്സിൽ നിറയ്ക്കുക, നന്മകളിൽ മുന്നേറാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക. ഈ ഭൗതികമായ ജീവിതത്തിലുള്ള ഒരു വസ്തുക്കളും ശാശ്വതമല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹുവിന്റെ വജൂദ്ദേശിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ നമ്മൾ തയ്യാറാവുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് മുറുകെ പിടിച്ച് ജീവിക്കാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. സുബ്ഹാനല്ലാഹി വബിഹംദിഹി, സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത, അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.